അത് നിന്റെ കണ്ണുനീർ അത് അത് അവസാനിപ്പിക്കാനുള്ള കാരണമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് ചോദിച്ചു എന്നാണ്. സഅദിന്റെ മരണം, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം സഹാബികൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ എന്റെ മുറിക്കുള്ളിൽ നിന്ന് അബൂബക്കറിന്റെയും ഉമറിന്റെയും കരച്ചിൽ ഞാൻ കേട്ടിരുന്നു. ഞാൻ അബൂബക്കറിന്റെ കരച്ചിലും ഉമറിന്റെ കരച്ചിലും എനിക്ക് വേറിട്ട് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ പുറത്തേക്ക് കേട്ടിരുന്നു. ഞാൻ അവർക്ക് എത്ര സങ്കടമുണ്ടായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിൽ. സഹാബിമാരിൽ അത്ര പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, മദീനയിലേക്ക് മുസഅബ് ഇബ്നു ഉമൈർ ഇസ്ലാമിന്റെ ദഅവത്തുമായി വന്നു. മുസഅബ് റളിയല്ലാഹു അൻഹു വഴിയാണ് സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെ സഅദ് ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്റെ കുടുംബക്കാരെ, തന്റെ വീട്ടുകാരെ, തന്റെ കുടുംബത്തിലുള്ള ആളുകളെ, തന്റെ ഗോത്രത്തിലുള്ളവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു സത്യം, നിങ്ങൾ ഒരാളോടും ഞാൻ ഇനി സംസാരിക്കുകയില്ല, നിങ്ങൾ ഒരാളും എന്നോടും സംസാരിക്കേണ്ടതില്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലുള്ള, ആ ഗോത്രത്തിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ ഒരാളും ഒരു പെണ്ണും പോലും ബാക്കി നിന്നിട്ടില്ല. അത്ര വലിയ സ്ഥാനം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ നേതാവായിരുന്നു, അൻസാറുകളുടെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ പിന്നെ ഓർക്കുന്നുണ്ടായിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് പുറപ്പെട്ട സന്ദർഭത്തിൽ മദീനക്കു പുറത്തേക്ക് ബദർ യുദ്ധം നടക്കുമെന്ന് റസൂലിന് ബോധ്യപ്പെട്ടപ്പോൾ അല്ലെ അൻസാറുകളുമായിട്ടുള്ള കരാർ എന്താണ്? മദീനക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാമെന്നാണ്. മദീനക്ക് പുറത്ത് കരാറില്ല, മദീനക്ക് പുറത്ത് സംരക്ഷണം നൽകാമെന്ന് അൻസാറുകളുമായി കരാറില്ല. കരാർ മദീനക്കുള്ളിലേക്കാണ് ബാധകം. ബദർ മദീനക്ക് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയൊക്കെ വിളിച്ചുകൂട്ടി റസൂൽ പറഞ്ഞു, ഇതാ ബദർ നടക്കാൻ പോവുകയാണ്, വലിയൊരു സൈന്യമാണ് മുന്നിൽ നിൽക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അബൂബക്കർ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു, റസൂലുള്ളയുടെ മുഖത്ത് തിളക്കം കാണുന്നില്ല. ഉമർ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനായതുപോലെയില്ല. ഉഖ്ബത്ത് ഇബ്നു ആമിർ മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് സംസാരിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, മൂസ അദ്ദേഹത്തിന്റെ അനുയായികൾ ബനു ഇസ്രായീലുകാർ അവർ മൂസയോട് പറഞ്ഞതുപോലെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നഹാ ഹുന ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറയില്ല, മറിച്ച് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്ന മഅകുമ മുഖാതിലൂൻ, നബിയെ നിങ്ങളും റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് എന്നേ ഞങ്ങൾ പറയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അവിടുത്തെ സന്തോഷം കാണുന്നില്ല. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി, റസൂലുള്ള ഉദ്ദേശിക്കുന്നത് അൻസാറുകളിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കാനാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അള്ളാഹുവിന്റെ റസൂലെ, ധൈര്യത്തിൽ പുറപ്പെട്ടുകൊള്ളുക, അങ്ങിതാ ഞങ്ങളുമായി ഈ മരുഭൂമിയുടെ അറ്റത്തുപോയി ഒരു സമുദ്രത്തിന്റെ ഉള്ളിലേക്കാണ് ഞങ്ങളെയും കൊണ്ട് താങ്കൾ ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ നബി ഞങ്ങൾ താങ്കളുടെ പിന്നിലുണ്ടായിരിക്കും. ബർഖുൽ ഖമാദിലേക്കാണ് താങ്കൾ പോകുന്നത് എങ്കിൽ ഞങ്ങൾ പിന്തി നിൽക്കുകയില്ല, ഞങ്ങൾ പിന്നിലുണ്ടായിരിക്കും. നബിയെ പുറപ്പെട്ടുകൊള്ളുക, ഞങ്ങൾ യുദ്ധത്തിൽ ശത്രുവിനെ മുൻപിൽ കണ്ടുകഴിഞ്ഞാൽ ശത്രുവിനെ മുന്നിൽ കണ്ടുമുട്ടിയാൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ. താങ്കളുടെ കൺകുളിർപ്പിക്കുന്ന കാഴ്ച ഇൻഷാ അല്ലാ ഞങ്ങളുടെ അരികിൽ നിന്ന് താങ്കൾക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലം മുഖം തെളിഞ്ഞത്. അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, അബ്ഷിറു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, ഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വാഇഫതൈൻ, രണ്ട് കൂട്ടരിൽ ഒരാളെ അല്ലാഹു എനിക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ബദറിൽ നിങ്ങൾക്ക് ചരിത്രം ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും, അബൂ സുഫിയാന്റെ കൂട്ടര് അതല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം. അന്ന് എഴുന്നേറ്റ് നിന്നയാളാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് യുദ്ധത്തിൽ ഇതുപോലെ തന്നെ സഹാബികളിൽ ചിലർ റസൂലുള്ളയുടെ പിന്നിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, പിന്തിരിഞ്ഞോടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം നിന്ന സഹാബിമാരിൽ ഒരാളാണ് സഅദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ള പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ ഓരോരുത്തരെയായി ഇങ്ങനെ വിളിക്കുമ്പോൾ ഓരോ വിളിക്കും ഉത്തരം നൽകുന്നത് അൻസാറുകളാണ്. പത്ത് പേരെ വിളിച്ചു, പത്ത് പേരും അൻസാരികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നേ ദിവസം അൻസാറുകൾ മുഹാജിറുകളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ സംരക്ഷിച്ചവരാണ് അവർ. അവരുടെ നേതാവായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. എത്ര നല്ല സമൂഹം, ആ സമൂഹത്തിന് എത്ര നല്ല നേതാവ്, എത്ര നല്ല കൗമാണ് അവർ. ആ കൗമിന് എത്രമാത്രം യോജിച്ച ഒരു നേതാവ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വലിയ പാഠമുള്ളതാണ്. നീളമുള്ള, നല്ല മുഖഭംഗിയുള്ള, നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്ന, വിടർന്ന കണ്ണുകളുള്ള വ്യക്തിയായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രത്തിൽ കാണാം. 37 വയസ്സാണ് അദ്ദേഹം ജീവിച്ചത്. 37 വയസ്സ്, സുബ്ഹാനല്ലാഹ്, 37 വയസ്സ്. എന്നാൽ സഹാബിമാരിൽ എത്ര വലിയ പദവിയാണ് അദ്ദേഹം നേടിയെടുത്തത്, 37 വയസ്സ്. നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല അർത്ഥമുള്ളത്, നമ്മൾ ജീവിച്ച കാലം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്, എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്, ഇസ്ലാമിന് വേണ്ടി നമുക്ക് എന്ത് മാറ്റിവെക്കാൻ സാധിച്ചു എന്നതാണ് നമ്മൾ ഓരോരുത്തരെ ചോദിച്ചുകൊണ്ടിരിക്കണം. പണ്ഡിതന്മാർ ചിലർ ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരിൽ ചിലർ കണ്ണാടിക്ക് മുൻപിൽ പോയി നിൽക്കുമായിരുന്നു എന്നാണ്, എന്നിട്ട് അവർ ചോദിക്കുമായിരുന്നു എന്നാണ്, മാദ ഖദ്ദം തലിൽ ഇസ്ലാം, ഇത്ര വയസ്സായി നിനക്ക് ഇസ്ലാമിന് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്നവർ സ്വയം ചോദിക്കുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, സഅദ് ഇബ്നു മുആദിന്റെ ചരിത്രത്തിൽ യുവാക്കൾക്ക് പാഠമുണ്ട്, വയസ്സായവർക്കും പാഠമുണ്ട്, എല്ലാവർക്കും പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പ്രവേശിപ്പിച്ച സ്വർഗത്തിൽ നമ്മയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനൂ ഖുറൈദയിൽ നിന്ന് ലഭിച്ച ഗനീമത്തിന്റെ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ അവിടുന്ന് വീതിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ബനൂ ഖുറൈദയുമായുള്ള യുദ്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്, വഅൻസലല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സയാസീഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദരെ അവരുടെ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തിറക്കി, വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലാഹു ഇട്ടുകൊടുത്തു. ഫരീഖൻ തഖ്തുലൂൻ വതഅസിറൂന ഫരീഖാ, അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ കൊന്നുകളയുന്നു, മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ തടവിലാക്കുന്നു. വഔറസകും അർദഹും വദിയാറഹും വഅംവാലഹും വഅർദൻ ലം തതഊഹ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഭൂമിയും അവരുടെ സമ്പത്തും നിങ്ങൾക്കിത് അനന്തരമായി നൽകിയിരിക്കുന്നു. നിങ്ങൾ കാലുകുത്തിയിട്ടില്ലാത്ത മക്കയുടെ ഭൂമി, ഖൈബറിന്റെ ഭൂമി, അതും നിങ്ങൾക്ക് അല്ലാഹു ഇതാ വാഗ്ദാനം നൽകുന്നു. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറാ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ആയത്ത് ബനൂ ഖുറൈള യുദ്ധത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവതരിച്ചത്. ബനൂ ഖുറൈള യുദ്ധത്തിൽ മരണപ്പെട്ടത് 2 മുസ്ലിമീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ നിന്ന് മരണപ്പെട്ടത് 1 ഖല്ലാദ് ഇബ്നു സുവൈദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹത്തെയാണ് യഹൂദരുടെ കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ കുന്തമറിഞ്ഞ് കൊലപ്പെടുത്തിയത്. മറ്റൊരാൾ അബൂ സിനാൻ ഇബ്നു മെഹ്സൻ എന്ന സഹാബിയൻ, കിതാബു തൗഹീദ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഉഖാഷത്ത് ഇബ്നു മെഹ്സൻ എന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉഖാഷത്ത് ഇബ്നു മെഹ്സന്റെ സഹോദരനാണ് അദ്ദേഹമാണ് അബൂ സിനാൻ ഇബ്നു മെഹ്സൻ എന്ന സഹാബി. ഇതാണ് ബനൂ ഖുറൈള യുദ്ധത്തിന്റെ ചരിത്രം. ഇതോടുകൂടി യഹൂദന്മാർ അവരുടെ മദീനയിലെ ചരിത്രം അവസാനിച്ചു. റസൂലുള്ള മദീനയിലേക്ക് വരുന്ന സമയത്ത് ബനു നദീറുകാർ, ബനു ഖൈനുഖാഉകാർ, ബനു ഖുറൈലക്കാർ, 3 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. ഈ 3 വിഭാഗവും മദീനയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അവിടെ ഇനിയുള്ളത് മുസ്ലിമീങ്ങൾ മാത്രമാണ്. ഇസ്ലാമിന്റെ റസൂലുള്ളയുടെ സഹാബിമാരോട് തനിയായികളും മാത്രമാണ്. അവരെല്ലാവരും ഒരേ ഹൃദയത്തിലാണ്, മുനാഫിക്കുകളെ വെച്ച് നിർത്തിയാൽ. ബാക്കിയെല്ലാം ഒരൊറ്റ കൽബിലാണ്, ബാക്കിയെല്ലാം ഒരൊറ്റ ദീനിലാണ്. എത്ര മനോഹരമായ നാടായിരിക്കും ആ നാട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീന ഈ രൂപത്തിലാണ് അതിന്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിനുശേഷം ബനൂ ഖുറൈള അവരോട് ഉണ്ടായ യുദ്ധത്തിന് ശേഷം പിന്നീട് ചെറിയ ചെറിയ ശരീഅത്തുകളാണ് സംഭവിച്ചത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ, സിഹറിന്റെ ചരിത്രത്തിൽ നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഗസ്വ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളാണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സൈനിക സംഘങ്ങൾ, അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പോരാട്ടങ്ങളാണ് ശരീഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം ശരീഅത്തുകൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത്, ഉഖാശത്ത് ഇബ്നു മഹ്സനിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത്, ഇങ്ങനെ ധാരാളം 10-ലധികം ശരീഅത്തുകൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന രണ്ട് ചരിത്രങ്ങൾ, ഒന്ന് ശരീഅത്തു സയ്ദ് ഇബ്നു ഹാരിസ, സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീഅത്താണ്. അത് സംഭവിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്ദ് ഇബ്നു ഹാരിസയെ 170-ൽ പരം വരുന്ന പടയാളികളുടെ നേതാവായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിച്ചു. അവരുടെ ലക്ഷ്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള അബുൽ ആസ് ഇബ്നു റബീഇന്റെ കച്ചവട സംഘത്തെ പിടികൂടലാണ്. ആരാണ് അബുൽ ആസ് ഇബ്നു റബീഇ? ആരാണ് അബുൽ ആസ് ഇബ്നു റബീഇ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്, റസൂലുള്ളാഹിയുടെ മരുമകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അബുൽ ആസ് ഇബ്നു റബീഇ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഒരു കച്ചവട സംഘം, അതിനെ പിടികൂടുന്നതിന് വേണ്ടി സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒരു യുദ്ധ സൈന്യത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു, അവരെ പിടികൂടി അവർ മദീനയിലേക്ക് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അവരെ കൊണ്ടുവന്നു. അങ്ങനെ അവരെ തടവിലാക്കി. അബുൽ ആസ് ഇബ്നു റബീഇന്റെ നേതൃത്വത്തിലുള്ള ഈ കച്ചവട സംഘത്തെ അവരെ തടവിലാക്കി. അവരുടെ കച്ചവട സ്വത്ത് അത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഗനീമത്തായി വീതിച്ചു. അങ്ങനെ രാത്രിയായി. അബുൽ ആസ് ഇബ്നു റബീഇ അദ്ദേഹം തടവിൽ നിന്ന് രഹസ്യമായി രക്ഷപ്പെട്ടു. എന്നിട്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വന്നു. ആരാണ് സൈനബ്? അബുൽ ആസ് ഇബ്നു റബീഇന്റെ ഭാര്യയാണ്. ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന കൽപ്പന അവതരിച്ചിട്ടില്ല. സൈനബ് റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് അബുൽ ആസ് ഇബ്നു റബീഇ രാത്രിയിൽ വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ട് എന്റെ കച്ചവട സ്വത്ത് എനിക്ക് തിരിച്ചു നൽകാൻ നീ ഒന്ന് ആവശ്യപ്പെടണം, എനിക്ക് സംരക്ഷണം നൽകുകയും വേണം. സൈനബ് റളിയല്ലാഹു തആല അൻഹ അടുത്ത ദിവസം സുബ്ഹ് നിസ്കാരത്തിന് മസ്ജിദിലേക്ക് വന്നു. എല്ലാവരും നിസ്കാരത്തിന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് കൊടുത്തതിന് ശേഷം കൈകെട്ടി. റസൂലുള്ള തക്ബീർ ചൊല്ലിയപ്പോഴുണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊരു ശബ്ദം ഉയരത്തിൽ കേൾക്കുന്നു, അയ്യുഹൻ നാസ് ഇന്നി ഖദ് അജർതു അബൽ ആസ് ഇബ്നു റബീഇ. ജനങ്ങളെ, ഞാനിതാ അബുൽ ആസ് ഇബ്നു റബീഇന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുന്നു റസൂൽ തക്ബീർ ചൊല്ലിയതിന് ശേഷം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു, അയ്യുഹൻ നാസ് ഹൽ സമിഅ്തു മാ സമിഅ്ത്? ഞാൻ കേട്ടത് ജനങ്ങളെ നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ട ഒരു വർത്തമാനം നിങ്ങൾ കേട്ടോ? അവർ പറഞ്ഞു, നഅം നബിയെ, ഞങ്ങളും കേട്ട ഒരു ശബ്ദം കേട്ടു പിന്നിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, അല്ലാഹു തന്നെ സത്യം, മാ അലിംതു ബിശൈഇൻ മിൻ ദാലിക ഹത്താ സമിഅ്തു മാ സമിഅ്തും. നിങ്ങൾ കേൾക്കുമ്പോഴല്ലാതെ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് മുൻപ് ഒരു അറിവുമില്ല. എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞതല്ല, ഞാനുമായി ചർച്ച നടത്തി പറഞ്ഞതല്ല, നിങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് അറിയുന്നത്. അബുൽ ആസിന് സൈനബ് എന്റെ മകൾ സംരക്ഷണം നൽകി എന്ന വിവരം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഇത് എന്നോട് കൂടിയാലോചിച്ച് ചെയ്ത കാര്യമല്ല. ഇന്നഹു യുജീറു അലൽ മുസ്ലിമീന അദ്നാഹും, മുസ്ലിമീങ്ങളിൽപ്പെട്ട അവരിലെ ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യൻ ഒരു കാഫിറായ ഒരു മുശ്രിക്കായ ഒരു ശത്രുവിന് അഭയം നൽകിയാൽ അവർക്ക് അഭയം നൽകണമെന്നതാണ് ഇസ്ലാമിലെ വിധി. അതുകൊണ്ട് സൈനബ് അഭയം നൽകിയാലും ആ അഭയം നമ്മൾ പരിഗണിക്കണം. ഇത് ഇസ്ലാമിലെ യുദ്ധ സന്ദർഭത്തിലുള്ള വിധികളിൽ ഒന്നുകൂടിയാണ്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടിയാണ് എൻ്റെ ഓർമ്മ. ഇസ്ലാമിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് സംരക്ഷണം നൽകിയാൽ ആ സംരക്ഷണം പാലിക്കപ്പെടണം, പിന്നെ അത് ലംഘിക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, ഇക്കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ അവിടെയുള്ള ഭരണാധികാരികൾ വിസ നൽകി അവിടെ ജോലിക്ക് വരുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ അവരീ പറഞ്ഞതിൽ പെട്ടവരാണ്. തീവ്രവാദവും ഭീകരവാദവും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ, ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാഫിരീങ്ങളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ഇത് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളിൽ ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരു വ്യക്തിക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കപ്പെടണമെന്നത് ഇസ്ലാമിലെ നിയമങ്ങളിൽ പെട്ടതാണ്. അപ്പൊ പിന്നെ ഭരണാധികാരി സംരക്ഷണം നൽകിയാലോ? വളരെ വലിയ കാര്യമാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൈനബ് സംരക്ഷണം നൽകിയിട്ടുണ്ട്, അത് നമ്മൾ പരിഗണിക്കണം. കാരണം അവരുടെ കൂട്ടത്തിൽ ചെറിയ ഒരാൾ സംരക്ഷണം നൽകിയാൽ പോലും നമ്മളത് പരിഗണിക്കണം. സൈനബ് നൽകിയ സംരക്ഷണം പരിഗണിക്കപ്പെടേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൈനബിന്റെ അരികിലേക്ക് ചെന്നു. സൈനബ് പറഞ്ഞു, ഇന്നി ഖദ് അജർതു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനിതാ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്, എന്റെ ഭർത്താവാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ സംരക്ഷണം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സൈനബ് റളിയല്ലാഹു തആല അൻഹ അവർ പറഞ്ഞു, സൈനബ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, അബുൽ ആസിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത സമ്പത്ത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ യുദ്ധത്തിന് പോയ സഹാബിമാരെ വിളിച്ചു വരുത്തി. സയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ കച്ചവട സംഘത്തെ പിടികൂടിയ സഹാബിമാർ അവരെ റസൂൽ വിളിച്ചു വരുത്തി. എന്നിട്ട് റസൂലുള്ള അവരോട് പറഞ്ഞു, ഇന്ന ഹാദർ റജുല മിന്നാ ഹൈസു ഖദ് അലിംതും, നിങ്ങൾക്കറിയാം അബുൽ ആസിന് ഞാനുമായുള്ള ബന്ധം എന്താണ് എന്ന്, എന്റെ മരുമകനാണ്. വഖദ് അസബ്തും ലഹു മാല, അദ്ദേഹത്തിന്റെ സമ്പത്താണ് നിങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഫഇൻ തുഹ്സിനു വതറുദ്ദു അലൈഹി അല്ലദി ലഹു ഫഇന്ന നുഹിബ്ബു ദാലിക, നിങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെതായുള്ള സമ്പത്ത്, ആ കച്ചവട സ്വത്ത്, അത് നിങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ എനിക്കതിഷ്ടമുള്ള കാര്യമാണ്. വഇൻ അബൈതും ഫഹുവ ഫൈഉല്ലാഹി അല്ലദി അഫാഅ അലൈക്കും, ഇനി നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ, നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഫൈ ആണ്. ഫഅൻതും അഹഖു ബിദാലിക്, നിങ്ങളാണ് അതിന് ഏറ്റവും അർഹതയുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നോക്കൂ നിങ്ങൾ, അവിടുത്തെ മര്യാദ നോക്കൂ നിങ്ങൾ. അവിടുന്ന് അവരുടെ റസൂലാണ്, നബിയാണ്, നേതാവാണ്, ഭരണാധികാരിയാണ്. പക്ഷേ അവിടുന്ന് ഈ പറഞ്ഞ ആവശ്യം അവർക്ക് മുൻപിൽ അവതരിപ്പിച്ച രൂപം നിങ്ങൾ നോക്കും. അബുൽ ആസും ഞാനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയാം, നിങ്ങളത് തിരിച്ചു കൊടുക്കുകയാണ് എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളോട് പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്താൻ. സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അത് തിരിച്ചു കൊടുക്കുന്ന ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല, നബിയെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. യുദ്ധത്തിന് പോയവർ അവർക്ക് ലഭിച്ച സ്വത്ത് ഓരോന്നും തിരിച്ചു കൊണ്ടുവന്നു. സഹാബിമാർ പറയുകയാണ്, അവർ കൊണ്ടുപോയ പാത്രം, ചെറിയ ചെറിയ വസ്തുക്കൾ, ഇതെല്ലാം അവർ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊട്ടകത്തിന്റെ മൂക്ക് കയറി എടുത്തിട്ടുണ്ടെങ്കിൽ അതുവരെ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിന് ഇത് തിരിച്ചു കൊടുത്തു. അങ്ങനെ അബുൽ ആസ് ഇബ്നു റബീഉ ഈ സമ്പത്തുമായി മക്കയിലേക്ക് തിരിച്ചു തന്നു. ഈ സ്വത്ത് മക്കയിലുള്ള പല ആളുകളുടെയും സ്വത്തുക്കളാണ്. അവരുടെ സ്വത്ത് കച്ചവടത്തിനായി കൊണ്ടുപോയതാണ്. മക്കാർ അവരുടെ സമ്പത്ത് ഒരാളെ ഏൽപ്പിക്കും, അവർ ഇതുപോയി കച്ചവടം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും, ലാഭമുണ്ടാക്കി കൊണ്ടുവരും, അതാണ് അവരുടെ രീതി. അബുൽ ആസ് ഓരോരുത്തരുടെയും സ്വത്ത് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അവരെ എല്ലാം വിളിച്ചു വരുത്തി. അദ്ദേഹം ചോദിച്ചു, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, ഹൽ ബഖിയ ലി അഹദി മിൻകും ഇൻദി മാലുൻ ലം യഖുദ്ഹു, നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ അരികിൽ നിന്ന് ഇനി വല്ല ബാധ്യതയും ബാക്കിയുണ്ടോ? എന്തെങ്കിലും ഒരു സമ്പത്ത് നിങ്ങളുടെ ആരുടേതെങ്കിലും എന്റെ കയ്യിൽ ഇനി ബാക്കിയുണ്ടോ? അവർ പറഞ്ഞു, ലാ, ഒന്നും ബാക്കിയില്ല. ഫഖദ് വജദ്നാക വഫിയൻ കരീമ, നീ വാക്ക് പാലിച്ചിരിക്കുന്നു, നീ ഒരു മാന്യനാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് അവരെല്ലാവരും മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഅന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, എങ്കിൽ ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന കാര്യത്തിന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു. വല്ലാഹി മാ മനഅനി മിനൽ ഇസ്ലാമി ഇൻദഹു ഇല്ലാ തഖൗഫു അൻ തദുന്നു അന്നി ഇന്നമാ അറദ്തു അൻ ആകുല അംവാലകും, മദീനയിലെ റസൂലിന്റെ അരികിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഒരൊറ്റ കാര്യം, നിങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ മുസ്ലിമായതാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന പേടിയായിരുന്നു. അവൻ നമ്മളെ സമ്പത്തെടുക്കാൻ വേണ്ടി മുസ്ലിമായതാണ് എന്ന് നിങ്ങൾ പറയുമെന്ന പേടിയല്ലാതെ മറ്റൊന്നും എന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന തടസ്സപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു നിങ്ങൾക്കിതാ ഈ സമ്പത്തൊക്കെ തിരിച്ചെത്തിച്ചു തന്നിരിക്കുന്നു. ഞാനിതാ ഇതിൽ നിന്നൊക്കെ ഒഴിവായിരിക്കുന്നു, അസ്ലംത്, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിജറ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് അബുൽ ആസിന് തിരിച്ചു നൽകി. പിന്നൊരു കല്യാണം നടത്തിയിട്ടില്ല, പഴയ കല്യാണത്തിൽ പഴയ നിക്കാഹിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസ് ഇബ്നു റബീഇന് സൈനബിനെ തിരിച്ചു നൽകി. റസൂലുള്ളാഹി വളരെ സ്നേഹിച്ചിരുന്ന അവിടുത്തെ മരുമകനാണ് അബുൽ ആസ് ഇബ്നു റബീഇ. അവിടുത്തെ കുറിച്ച് അബുൽ ആസിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതായി കാണാം, അൻകഹ്തു അബുൽ ആസ് ഇബ്നു റബീഇ, ഞാൻ അബുൽ ആസ് ഇബ്നു റബീഇന് വിവാഹം ചെയ്തു കൊടുത്തു. ഫഹദ്ദസനി വസദഖനി, എന്നോട് അദ്ദേഹം സംസാരിച്ചപ്പോഴെല്ലാം സത്യം പറഞ്ഞിട്ടുണ്ട്, കളവ് പറഞ്ഞിട്ടില്ല. റസൂൽ വളരെ സ്നേഹിച്ചിരുന്ന അവിടുത്തെ മരുമകനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് മരുമക്കളാണ്, ആരൊക്കെ? അബുൽ ആസ് ഇബ്നു റബീഇ, രണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മൂന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഈ മൂന്ന് പേർക്കാണ് നബി സല്ലല്ലാഹു വിവാഹം കഴിച്ചു കൊടുത്തത്. നോക്കൂ നിങ്ങൾ എത്ര നല്ല തെരഞ്ഞെടുപ്പാണ്, തന്റെ മകൾക്ക് വേണ്ടി എത്ര നല്ല തെരഞ്ഞെടുപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അബുൽ ആസ് ഇബ്നു റബീഇ ആകട്ടെ, ഈ അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹം വാക്ക് പാലിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയപ്പെട്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആകട്ടെ, അദ്ദേഹത്തിന്റെ ലജ്ജ അറിയപ്പെട്ടതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് ആകട്ടെ, അദ്ദേഹത്തിന്റെ ധൈര്യം അറിയപ്പെട്ടതാണ്. എല്ലാവരും നല്ല സ്വഭാവം കൊണ്ട് അറിയപ്പെട്ട, നന്മ കൊണ്ട് അറിയപ്പെട്ട ആളുകളാണ്. അവർക്കാണ് റസൂലുള്ളാഹി അവിടുത്തെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഒരു പിതാവ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ബാധ്യതയുടെ പൂർത്തീകരണം ഇതീ പറഞ്ഞതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ ബന്ധത്തിൽ അബുൽ ആസിൽ സൈനബ് റളിയല്ലാഹു അൻഹക്ക് രണ്ട് മക്കളുണ്ടായി, ഒന്ന് അലി, രണ്ട് ഒന്ന് അലി രണ്ട് ഉമാമ, ഒന്ന് ഒരു ആൺകുട്ടിയും മറ്റൊന്ന് പെൺകുട്ടിയുമാണ്. അലി ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ അവിടുത്തെ ഒട്ടകപ്പുറത്ത് തന്നോടൊപ്പം ഇരുത്തിയത് ഈ കുട്ടിയെയാണ്, അലിയെയാണ്. രണ്ട് ഉമാമയാണ്, ഉമാമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹിച്ചിരുന്ന മകൾ, പേരക്കുട്ടി. അവിടത്തേക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന പെൺകുട്ടി അതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഉമാമയെ കയ്യിലെടുത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അത് ഈ ഉമാമയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹിച്ചിരുന്ന പേരക്കുട്ടിയാണ് ഉമാമ റളിയല്ലാഹു തആല അൻഹ. ഈ പറഞ്ഞ യുദ്ധമാണ് എടുത്തു പറയാവുന്ന ഒരു ചരിത്രം. മറ്റൊരു ചരിത്രം ഉറനികളുടെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പത്ത് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടുവന്നു. അവർ മദീനയിലെത്തി മുസ്ലിമീങ്ങളായി. അങ്ങനെ അവിടുത്തെ കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ അവർക്ക് രോഗം ബാധിച്ചു. മദീനക്ക് പൊതുവെ പുറത്തുനിന്ന് വന്ന ആളുകൾ മദീനയിൽ വന്നാൽ രോഗം ബാധിക്കുക എന്നത് ആ കാലഘട്ടത്തിൽ മദീനക്ക് പൊതുവായ ഉണ്ടായിരുന്ന പ്രയാസങ്ങളിൽ പെട്ടതാണ്. അവർക്ക് അവിടുത്തെ ഭക്ഷണം പറ്റിയില്ല, അവരുടെ ശരീരം വീർക്കാൻ തുടങ്ങി, നീരൊക്കെ വരാൻ തുടങ്ങി. അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ പാലും ഇറച്ചിയൊക്കെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ്, മദീനക്കാരിവിടെ ധാന്യങ്ങൾ തിന്നുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിരുകളിൽ ഞങ്ങളുടെ ഒട്ടകങ്ങളുണ്ട്, നിങ്ങൾ അവിടെ പോയി അവിടുത്തെ പാല് കുടിച്ചോളും. അങ്ങനെ അവർ പിന്നെ മുസ്ലിമീങ്ങളുടെ ഈ പറഞ്ഞ ഒട്ടകം അതിന്റെ സമ്പത്ത് അവിടെ പോയി പാല് കുടിച്ചു. ശരീരത്തിന് അസുഖമൊക്കെ മാറി, രോഗം മാറിയപ്പോൾ ഈ പറഞ്ഞ സ്വത്തിന് കാവലേൽപ്പിച്ചിരുന്ന കാവൽക്കാരനായ ആ ബാലനെ അവർ കൊന്നു കളഞ്ഞു. അത് ആ കുട്ടിയുടെ ആ ജോലി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ കണ്ണു ചൂഴ്ന്നെടുത്തു, ശരീരാവയവങ്ങൾ മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ ഒട്ടകങ്ങളുമായി ഒട്ടകങ്ങളെയും മോഷ്ടിച്ച് അവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് ഇസ്ലാം കാണിച്ചു, എന്നാൽ ഉള്ളിൽ കാഫിറീങ്ങളായിരുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടുപോയി, ഒട്ടകങ്ങളെയും കൂട്ടി അവർ മദീനക്ക് പുറത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 70 സഹാബിമാരെ, 70 പടയാളികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പിറകിൽ, അവർക്ക് പിറകിൽ പറഞ്ഞയച്ചു. അവർ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ പുറപ്പെട്ടു. ഖുർസ് ഇബ്നു ജാബിർ അൽ ഫിഹരി എന്ന സഹാബിയായിരുന്നു അവരുടെ നേതാവായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഅമി അലൈഹിം അത്തരീഖ്, അല്ലാഹുവെ അവർക്ക് നീ വഴി കാണിക്കാതെ അവർക്ക് അന്ധത നൽകണമേ. വജ്അൽ അലൈഹിം അദ്യഖ മിൻ മസ്കി ജമൽ, ഒട്ടകത്തിന്റെ തൊലിയേക്കാൾ അവർക്ക് നീ ഇടുക്കം നൽകണമേ, അവർക്ക് പ്രയാസമുണ്ടാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. അങ്ങനെ രാത്രിയായപ്പോൾ അവർക്ക് വഴി തെറ്റി അവർ അലയാൻ തുടങ്ങി. രാവിലെ പുലർന്നപ്പോൾ അവർ മുസ്ലിമീങ്ങളുടെ സൈന്യത്തെ നേരെ കൺമുന്നിൽ കണ്ടുമുട്ടി. അവരെ പിടികൂടി ഒട്ടകത്തിന് മുകളിൽ കെട്ടി വലിച്ചുകൊണ്ട് മദീനയിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിഷയത്തിൽ കടുത്ത തീരുമാനമാണ് എടുത്തത്. അവിടുന്ന് അവരുടെ കൈകളും കാലുകളും വെട്ടി നീക്കാൻ പറഞ്ഞു. അവരുടെ കണ്ണുകൾ അത് ചുട്ടുപഴുപ്പിച്ച വാളുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കണ്ണുകൾ പൊള്ളിച്ചു. സഹാബികൾ അങ്ങനെ അവരോട് ചെയ്യാൻ റസൂലുള്ള കൽപ്പിച്ചു. അങ്ങനെ അവരെ ഒരു കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ വെള്ളം കൊടുക്കാതെ ദാഹം ദാഹിച്ചു വലഞ്ഞ് അവശരായിട്ടാണ് അവർ ചത്തുപോയത്. അങ്ങനെയാണ് അവർ അവസാനിക്കുന്നത്. ഇതാണ് ഉറനികളുടെ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതിഥ്യം നൽകിയ സന്ദർഭത്തിൽ അവരെ ചതിച്ച് വഞ്ചിച്ച് തിരിച്ചുപോയ ആളുകൾ. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കടുത്ത തീരുമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താണ്? ഇതുപോലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ, കാരണം മദീന ഒരു രാജ്യം എന്ന നിലയ്ക്ക് കെട്ടിപ്പടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇത് ഇന്ന് വെറുതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതേപോലെ ആൾക്കാർ വരും. ഇന്ന് മറ്റുള്ളവർക്ക് പാഠമാകുന്ന രൂപത്തിലുള്ള ഒരു ശിക്ഷ നൽകിയാൽ നാളെ അതേപോലെ ഒരു സംഭവം പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭരണാധികാരികൾ യുദ്ധത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത് പൊതുവെയുള്ള നിയമങ്ങളിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ വിട്ടുകൊടുത്തേക്കാം, ചിലപ്പോൾ മാപ്പാക്കിയേക്കാം, ചിലപ്പോൾ കടുത്ത ശിക്ഷ കൊടുത്തേക്കാം. ഇത് ഇസ്ലാമിലെ യുദ്ധവിധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വായിച്ചാൽ ചിലർക്ക് ഇത് എന്താണിങ്ങനെ എന്ന് തോന്നിയേക്കാം. പക്ഷെ ആ സന്ദർഭത്തിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. മദീനയാകട്ടെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ചുറ്റുപാടും ശത്രുക്കളാണ്. അറാബികൾ ശത്രുക്കളാണ്. ചുറ്റുപാടും യഹൂദർ, മദീനയിൽ നിന്ന് പുറത്താക്കിയ യഹൂദർ അവർ ഖൈബറിലുണ്ട്, അവർ ശത്രുക്കളാണ്. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ശത്രുക്കളാണ്. ഇങ്ങനെ പലരും ശത്രുക്കളായി ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ള ചതിയും വഞ്ചനയും വെറുതെ വിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കടുത്തതായിരിക്കും എന്നത് സംശയമില്ല. ഇതിന് തൊട്ടുശേഷമാണ് പിന്നീട് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത്. ഹുദൈബിയ സന്ധി യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവാണ്. ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ മദീനയെ ഒരു രാജ്യമായി മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചു എന്നതിന്റെ അടയാളമായിരുന്നു ഹുദൈബിയ സന്ധി. അതുവരെ അവരെ പരിഗണിച്ചിട്ടല്ല. സന്ധിക്ക് തയ്യാറാകുന്നത് ഇവരൊരു രാജ്യമാണ് എന്നതിന്റെ പരിഗണനയായിരുന്നു. മദീന അങ്ങനെ പതുക്കെയാണ് വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളാണ്. മക്കയിൽ രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമുണ്ട്, പരസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമുണ്ട്, പ്രയാസങ്ങൾ കടുത്തപ്പോൾ ഹിജ്റയുടെ കാലഘട്ടമുണ്ട്. മദീനയിൽ വന്ന് ഇസ്ലാമിക രാജ്യം ഉണ്ടായ ഉടനെ യുദ്ധം തുടങ്ങുന്നില്ല, മറിച്ച് ആദ്യ കാലഘട്ടം കരാറുകളുടെ ഘട്ടമാണ്, സമാധാന സന്ധികളുടെ ഘട്ടമാണ്, അതുപോലെ തന്നെ പ്രതിരോധത്തിന്റെ ഘട്ടമാണ്. ഒരു രാജ്യം, ചില ആളുകൾ പറയാറുണ്ട്, എന്താ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും യുദ്ധം ചെയ്യാത്തത്? ഇസ്ലാമിക രാജ്യം ഉണ്ടായ ഉടനെ യുദ്ധം ചെയ്യണമെന്ന് എവിടെ നിയമമില്ല. യുദ്ധത്തിന് അതിൻ്റെതായ ഘട്ടങ്ങളും സമയങ്ങളും ഉണ്ട്, അവ പരിഗണിക്കപ്പെടേണ്ടത് ഇൻഷാ അല്ലാഹ്. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രം അടുത്ത സീറയുടെ ദർസുകൾ വിശദീകരിക്കാം. വഹാദ അല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.